നിലാവിൽ പൂത്ത നീതലാമ്പൽ. ചെയർമാന്റെ ഓഫീസിലേക്ക് സ്റ്റാഫ് അംഗങ്ങൾ വിരളമായി കടന്നു വരാറുള്ളൂ. എക്സിക്യൂട്ടീവ് സെക്രട്ടറി, അഡ്മിനിസ്ട്രേഷൻ മാനേജർ, ഗ്രൂപ്പ് ഇന്റേണൽ ഓഡിറ്ററായ ഞാൻ എന്നിവരൊഴിച്ച് മുൻകൂട്ടി അനുവാദം വാങ്ങിയവർക്ക് മാത്രമേ അവിടെ പ്രവേശനം അനുവദിച്ചിരുന്നുള്ളൂ. ഒരു ഇടനാഴി കഴിഞ്ഞുള്ള ഹാളിലായിരുന്നു മറ്റുള്ളവരുടെ ഇരിപ്പിടങ്ങൾ. കൂട്ടം തെറ്റിയെത്തിയ കുട്ടിയെപ്പോലെ ഓഫീസ് ബോയ് മമ്മൂട്ടിയോട് എന്തോ തിരക്കുന്ന ആ പെൺകുട്ടിയെ അതുകൊണ്ട് തന്നെ അല്പം കൗതുകത്തോടെയാണ് ഞാൻ ശ്രദ്ധിച്ചത്. മമ്മൂട്ടി എന്റെ ക്യാബിന് നേരെ വിരൽ ചൂണ്ടി. മേ ഐ കമിൻ സർ? വാതിക്കൽ എത്തിക്കഴിഞ്ഞു അവൾ. ഷിപ്പിങ്ങിലെ പുതിയ സ്റ്റാഫ്, പേര് ജോത്സ്ന, മമ്മൂട്ടി പരിചയപ്പെടുത്തി. തുടുത്ത വട്ടമുഖം, കൂട്ടുപിരികങ്ങൾ, തിളങ്ങുന്ന കണ്ണുകൾ, നിലാവ് പോലുള്ള ചിരി. കമിൻ, പ്ലീസ് ഹാവ് എ സീറ്റ്. ലിഫ്റ്റിലോ ഇടനാഴിയിലോ എവിടെയോ വെച്ച് ഈ മുഖം മുന്നിൽ മിന്നി മറഞ്ഞത് ഓർക്കുകയായിരുന്നു ഞാൻ. ഐ എം ജോത്സ്ന, പ്ലീസ് ടു മീറ്റ് യു, അവൾ കൈനീട്ടി. പഞ്ചാബിയോ സിന്ധിയോ അതോ ഗുജറാത്തിയാണോ? കാശ്മീരി ആയിരിക്കാനല്ലേ കൂടുതൽ സാധ്യത? പുതുമയുള്ള ഒരു മുഖം കണ്ണിൽപ്പെട്ടാൽ തലയ്ക്കുള്ളിലെ സെർച്ച് എഞ്ചിൻ 1000 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടി മനസ്സെന്ന ആകാശത്തെ മേയാൻ വിടും. കാൽമുട്ട് വരെ എത്തുന്ന സെൽഫ് ഡിസൈനുകളോട് കൂടിയ വെളുത്ത ഡ്രസ്സാണ് അവൾ ധരിച്ചിരുന്നത്. നീളൻ മുടി കഴുത്തിനു പിന്നിൽ ഭംഗിയായി കെട്ടിവെച്ചിരിക്കുന്നു. കാതും കഴുത്തും ശൂന്യം. വിശാലമായ നെറ്റിയിൽ ഒരു ചുവന്ന പൊട്ടിന്റെ അഭാവം പ്രകടമായി അനുഭവപ്പെട്ടു. ചേച്ചി, ചായയോ കാപ്പിയോ? മമ്മൂട്ടിയുടെ ചോദ്യം കേട്ടെനിക്ക് ചിരി പൊട്ടി. കൗമാരപ്രായക്കാരിയായ ഈ കുട്ടിയും മമ്മൂട്ടിക്ക് ചേച്ചി തന്നെ. പക്ഷെ ശുദ്ധ മലയാളത്തിലുള്ള ചോദ്യമോ? വിദ്യാസുരന്റെ വങ്കത്തം തന്നെ. ഒന്നും വേണ്ട മമ്മൂട്ടി, വേഗം പോണം. അപ്പോൾ ഞെട്ടിയത് ഞാനായിരുന്നു. ഉത്തരേന്ത്യക്കാരിയുടെ സ്ഫുടമായ മലയാളം കേട്ട് ചെയർമാൻ ഓഫീസിലേക്ക് എഴുന്നള്ളിയത് ആ സമയത്താണ്. അവൾ പെട്ടെന്ന് എണീറ്റു. സർ, എനിക്കല്പം സംസാരിക്കണം. നാളെ കാലത്ത് ഫ്രീ ആണോ? അതെ, പക്ഷെ ഒന്ന് വിളിച്ചിട്ട് വരൂ. രസം കൊല്ലിയായി അസമയത്ത് സന്ദർശകർ കയറി വരരുതല്ലോ. അവൾ പോയത് അവളുടെ ഹൃദയഹാരിയായ ഗന്ധം ക്യാബിനിൽ ഉപേക്ഷിച്ചിട്ടായിരുന്നു. മേ ഐ ജോയിൻ യു ഫോർ യുവർ മോർണിംഗ് ടീ സർ? പരിചിതത്വം സ്ഫുരിക്കുന്ന ചിരിയെടുത്തണിഞ്ഞ് കാലത്ത് 8 മണിക്ക് തന്നെ അവൾ ഹാജർ. ആധികാരികതയുടെ അകൽച്ചയോ പ്രായവ്യത്യാസത്തിന്റെ സങ്കോചമോ അലട്ടാത്ത തുറന്ന സംസാരം കൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ അവളുടെ ആരാധക വലയത്തിലായി. പ്രകാശിക്കുന്ന കണ്ണുകൾ, ഹൃദ്യമായ ചിരി, സംസാരിക്കുമ്പോൾ ചുഴി വന്നെത്തി നോക്കി പിൻവാങ്ങുന്ന കീഴ്ത്താടി, തൊഴുതാരാധിക്കാൻ തോന്നുന്ന ചാരുതയാർന്ന ഒരു ദേവീ വിഗ്രഹം തന്നെ. അകലങ്ങൾ അപ്രത്യക്ഷമാക്കി ചിരികളുടെ, തമാശകളുടെ, നർമ്മാനുഭവങ്ങളുടെ അതിരുകളില്ലാത്ത വിഹായസിലേക്ക് ഒന്നിച്ചു പറക്കാൻ പിന്നെ താമസിച്ചില്ല. ഇന്ത്യൻ സ്കൂളിൽ നിന്ന് +2 പാസ്സായതേയുള്ളൂ. ഡിഗ്രിക്ക് പ്രൈവറ്റായി പഠിക്കാൻ ചേർന്നിരിക്കുന്നു. പപ്പ ഇൻഷുറൻസ് കമ്പനിയിൽ, മമ്മ ടീച്ചർ, ചേട്ടൻ ബാംഗ്ലൂരിൽ. പോകാൻ എണീറ്റപ്പോൾ ഞാൻ ചോദിച്ചു, ജ്യോതി, ചാരുതയാർന്ന ഈ കാതുകൾക്ക് ഒരു റിങ് പോലും നിഷേധിച്ചിരിക്കുന്നത് അനീതിയല്ലേ? അപ്പം മനസ്സിലായില്ല അല്ലേ, ഞങ്ങൾ പെന്തക്കോസ്തുകാരാ മാഷേ, ആഭരണങ്ങൾ ഞങ്ങൾക്ക് വർജ്യമാണ്. എന്തതിശയമേ ദൈവത്തിൻ നാമം എത്ര മനോഹരമേ, ഞാൻ കൈകൊട്ടി പാടി. മണി കിലുങ്ങും പോലെ അവൾ പൊട്ടിച്ചിരിച്ചു. അപ്പുറത്തെ ക്യാബിനിൽ നിന്നും സെക്രട്ടറി രേഷ്മ വന്ന് എത്തി നോക്കി. എല്ലാം ഭദ്രമെന്നുറപ്പാക്കി തിരിച്ചുപോയി. സർ, വന്ന കാര്യം പറയാൻ മറന്നുപോയി, അവൾ സീരിയസ് ആയി. ഞാൻ എൻ്റെ ചെവികൾ അവൾക്കായി തുറന്നു വെച്ചു. ഷിപ്പിങ്ങിൽ ട്രെയിനിയായി ജോലിക്ക് ചേർന്നിട്ട് 1 ആഴ്ചയാകുന്നതേയുള്ളൂ. വന്ന അന്നു മുതൽ കാർഗോ മാനേജർ സൈമൺ ബെദ്ദാറുടെ ശ്രദ്ധ മുഴുവൻ അവളിലാണ്. വളിച്ച ഒരു ചിരിയും അതിലും വഷളമായ സംസാരവുമായി എപ്പോഴും അടുത്തു വന്നിരിക്കും. ഷിപ്പിങ്ങിൻ്റെ ബാലപാഠങ്ങൾ പഠിപ്പിക്കാൻ എന്ന ഭാവത്തിൽ, പിന്നെ അറിയാതെ എന്ന പോലെ ചില സ്പർശനങ്ങൾ, തോണ്ടലുകൾ. ഞാനതൊന്നും അത്ര കാര്യമായിട്ടെടുത്തിരുന്നില്ല. പക്ഷെ ഇന്നലെ അവളുടെ തുടുത്ത മുഖത്തേക്ക് രോഷം കറുത്ത നിഴലുകളായി ഇരച്ചു കയറി. ലിഫ്റ്റിൽ വെച്ച് അവൻ എന്നെ കിസ് ചെയ്യാൻ ശ്രമിച്ചു നീ, അവൾ പുകഞ്ഞു. ജോലി ഉപേക്ഷിക്കാനായിരുന്നു തീരുമാനം. അപ്പോൾ അമ്മയാ പറഞ്ഞത്, നമ്മുടെ കൈത ആ ഓഫീസിലല്ലേ, ഒന്ന് പോയി സംസാരിക്കരുതോ എന്ന്. അമ്മ? അമ്മയുടെ പേരെന്താ? ഞാൻ ചോദിച്ചു. സൂസമ്മ, സൂസൻ മാത്യൂസ്. അറിയില്ലേ? പെട്ടെന്ന് ആ മുഖം എനിക്ക് ഓർമ്മ വന്നു. സ്റ്റേജ് ദുബായ് എന്ന ഞങ്ങളുടെ ഗ്രൂപ്പ് ഓർഗനൈസ് ചെയ്ത പ്രശസ്ത മലയാള സിനിമാ താരങ്ങളുടെ മെഗാ സ്റ്റേജ് ഷോ. മുന്നോടിയായി താരങ്ങൾക്കും സ്പോൺസേഴ്സിനുമായി ഞങ്ങൾ അറേഞ്ച് ചെയ്ത ക്രൂയിസ് ഡിന്നർ പാർട്ടി.
അല്പം ലഹരി അകത്തു ചെന്നപ്പോൾ ഒരു പ്രമുഖ താരത്തിന് പാർട്ടിയിൽ പങ്കെടുത്ത യുവതിയായ വീട്ടമ്മയുടെ അരക്കെട്ടിന്റെ അളവെടുക്കാൻ അദമ്യമായ ഒരാശ തോന്നി. എന്റെ പ്രിയതമ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നതിനാൽ പ്രശ്നം നാട്ടിൽ പാട്ടാക്കാതെ ഒതുക്കി തീർത്തു. സൂസമ്മ ടീച്ചറായിരുന്നു ആ വീട്ടമ്മ. മധ്യവയസ്കയെങ്കിലും വെളുത്തു തൊടുത്ത് മാദകത്വം വിടപറയാത്ത ആ ശരീരം ആരുടെ കണ്ണിലും ഇത്തിരി നേരത്തേക്കെങ്കിലും പൂത്തിരി കത്തിച്ചെങ്കിൽ അതിനവരെ കുറ്റപ്പെടുത്താനാവില്ല. വെറുതെയാണോ കഥ, തിരക്കഥ, സംവിധാനം വരെ എത്തി നിൽക്കുന്ന പ്രമുഖ നടൻ ഒരു നിമിഷത്തേക്കെങ്കിലും പതറിയത്? ക്രൂയിസ് പാർട്ടി തീരും വരെ ഞങ്ങൾ സംസാരിച്ചിരുന്നു. ജീർണിച്ച മതവികാരങ്ങൾക്കും അടിച്ചേൽപ്പിക്കപ്പെട്ട അനാചാരങ്ങൾക്കും മതമേധാവികളുടെ സങ്കുചിത താല്പര്യങ്ങൾക്കുമെതിരെ അവരുടെ ധാർമ്മിക രോഷം അണപൊട്ടിയൊഴുകുന്നത് കുതൂഹലത്തോടെ ഞാൻ കേട്ടിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് മോൻ വന്നിട്ടുണ്ട്. സിനിമാ ഭ്രാന്തനാ. കൂട്ടുകാരെ ആരെയോ വശത്താക്കി പാസ് സംഘടിപ്പിച്ച് അവനാണ് നിർബന്ധിച്ച് എന്നെ കൊണ്ടുവന്നത്. വല്ലപ്പോഴും വിസിറ്റിന് വരുന്ന അവനെ നിരാശപ്പെടുത്തേണ്ടെന്ന് ഞാനും കരുതി. ഈ വിവരമെങ്ങാനും സഭക്കാരറിഞ്ഞാ അവർക്കിതൊക്കെ ടാബുവാണല്ലോ, അവർ വിശദീകരിച്ചു. ഹിപ്പി തലമുടിയും കാതിലൊരു വളയവുമൊക്കെ ഇട്ട നീളം കൂടിയ ഒരു ചെറുപ്പക്കാരനെ അവർ പരിചയപ്പെടുത്തി. ഹാരി ജോൺ മാത്യൂസ്. സൈമൺ ബദ്ദാറിന് കടിഞ്ഞാണിടുക പ്രയാസമുള്ള കാര്യമായിരുന്നില്ല. പക്ഷേ അതോടെ ജ്യോതിയും ഞാനുമായി ഏറെ അടുത്തു. ദിനവും കാണണം, ടെലിഫോണിലായാലും സംസാരിക്കണം. പിടിവാശിയായിരുന്നു അവൾക്ക്. സർവിളിയും ബഹുമാനവുമൊക്കെ എവിടെയോ പോയി മറഞ്ഞു. കൈതേ എന്നും നീയും എന്നുമൊക്കെയായി സംബോധനകൾ. ഇയർ എൻഡിങ്ങിന്റെ തിരക്ക്, സ്റ്റോക്ക് എടുപ്പ്, ബുക്ക് ക്ലോസിംഗ്, ക്യാഷ് വെരിഫിക്കേഷൻ. ഇടയ്ക്ക് പുറത്തൊരു ബഹളം കേട്ട പോലെ. ഫോട്ടോ കോപ്പി റൂമിലേക്കാണ് എല്ലാവരും ഓടുന്നത്. ക്യാബിനിൽ നിന്നും പുറത്തിറങ്ങി ഞാൻ വിളിച്ചു, മമ്മൂട്ടി. നമ്മുടെ ജോസ്നയാ, മമ്മൂട്ടി വിളിച്ചു പറഞ്ഞു. എല്ലാവരും ഒന്ന് മാറി നിൽക്ക്, അല്പം കാറ്റ് കിട്ടട്ടെ. പേടിക്കാനൊന്നുമില്ല, ഷീസ് ഓൾ റൈറ്റ്. ഓഫീസിലെ കാരണവരായ സൈഫു ഭായിയുടെ ശബ്ദം. പിടയ്ക്കുന്ന ഹൃദയവുമായി ഞാൻ ഫോട്ടോ കോപ്പി റൂമിലേക്ക് ഓടി. നിലത്ത് കിടക്കുന്നു ജോത്സ്ന. തല ഒരു വശത്തേക്ക് തിരിഞ്ഞ്, മിഴികൾ മറഞ്ഞ്, മുടി നീണ്ടു പരന്ന്, കോടി വികൃതമായ വായിൽ നിന്ന് നുരയും പതയും, കടിച്ചു പിടിച്ച കീഴ്ച്ചുണ്ടിൽ നിന്ന് ഇറ്റുവീഴുന്ന ചോര, കൈകളിൽ ആരോ പിടിപ്പിച്ച താക്കോൽ കൂട്ട. സ്കൂളിൽ എന്റെ അരികിലിരിക്കാറുള്ള കൂട്ടുകാരൻ അബ്ദുൾ മജീദിനെ ഇടയ്ക്കിടെ പിടികൂടാറുള്ള ആ അസുഖം എനിക്ക് അപരിചിതമായിരുന്നില്ല. അപസ്മാരം അഥവാ ചുഴലി. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ സ്വയം എണീറ്റിരുന്നു. ആരോ കുറച്ച് വെള്ളം കൊടുത്തു. ആ കണ്ണുകൾ എന്നെയാണ് തേടിയത്. എന്നെ വീട്ടിലെത്തിക്കാവോ കൈതേ? ഞാൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. സത്വ ഹൗസിംഗ് കോളനിയിലെ ഫ്ളാറ്റിൽ എത്തും വരെ നിശബ്ദരായിരുന്നു ഞങ്ങൾ. പക്ഷേ സൂസമ്മ ടീച്ചർക്ക് ഞാൻ പ്രതീക്ഷിച്ചത്ര പരിഭ്രമമൊന്നും കണ്ടില്ല. നീ പിന്നെയും മരുന്ന് മുടക്കിയല്ലേ എന്ന് മാത്രം ചോദിച്ചു. ജ്യോതിയെ കിടപ്പുമുറിയിൽ കൊണ്ടുപോയി മരുന്ന് കൊടുത്ത് കിടത്തി. അവർ തിരിച്ചു വന്നു. കൈതേ, ധൃതിയുണ്ടോ? ഒരു ചായ എടുക്കട്ടെ. ഞാൻ തലയാട്ടി. ഓഫീസിലെത്തി ജോലികൾ പൂർത്തിയാക്കണമെന്നുണ്ടായിരുന്നെങ്കിലും പ്രക്ഷുബ്ധമായ മനസ്സിനത് സാധ്യമാകുമായിരുന്നില്ല. ജോത്സ്നയ്ക്ക് 5 വയസ്സുള്ളപ്പോഴാണ് ആ സംഭവം. ചായ കുടിക്കാതെ കപ്പ് തെരുപ്പിടിച്ചുകൊണ്ടിരുന്ന എന്നോടവർ പറഞ്ഞു തുടങ്ങി. ഒരു നോട്ടപ്പിശക്. അല്ല, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ട്രിനിറ്റി ചർച്ചിലെ പ്രെയർ ഹാളിൽ നിന്നും പെന്തക്കോസ്തുകാരുടെ പ്രാർത്ഥന കഴിഞ്ഞിറങ്ങിയതായിരുന്നു അവർ. സഹസഭക്കാരുടെ കുടുംബവിശേഷങ്ങളും നാട്ടുകാര്യങ്ങളും ചർച്ച ചെയ്ത് നിൽക്കെ കുട്ടി റോഡിലേക്ക് ഇറങ്ങിയത് ആരും ശ്രദ്ധിച്ചില്ല. തിരിച്ചു പോരാൻ നേരമാണ് കുട്ടിയെ കാണുന്നില്ലെന്നവർ മനസ്സിലാക്കുന്നത്. പിന്നെ നിലവിളിയും നെട്ടോട്ടവുമായി. പള്ളിക്കാരും പ്രാർത്ഥനയ്ക്കെത്തിയവരും കാൽനടയായും കാറിലും നാലുപാടും ബാഞ്ഞു. അവസാനം രാത്രിയിലെപ്പോഴോ പോലീസിന്റെ പെട്രോൾ പാർട്ടിയാണ് റഷീദിയായിലെ അധികമാരും സഞ്ചരിക്കാത്ത ഒരു ഊടുവഴിയിൽ നിന്ന് മുക്കാലും നഗ്നമായ ആ കുഞ്ഞിന്റെ ശരീരം കണ്ടെടുത്തത്. പോലീസ് പറഞ്ഞത് കാലിക്കുപ്പികളും കടലാസുമൊക്കെ ശേഖരിക്കുന്ന ഏതോ ബലൂജിയാണെന്നാ. പക്ഷെ പള്ളിയിൽ നിന്നും എത്ര അകലെയാണ് റഷീദിയ? എങ്ങനെ അയാൾ അവിടെ? അതിനൊരു വിശദീകരണവും തന്നില്ല അവർ. നനഞ്ഞ കണ്ണുകൾ തുറന്നുകിടന്ന ജനലിലൂടെ ദിയാഫ തെരുവിലെ വാഹനക്കൂട്ടങ്ങൾക്കിടയിൽ മേയാൻ വിട്ട് ഞാൻ സോഫയിൽ ചാരിക്കിടന്നു. ആ പിഴ, ഒരശ്രദ്ധ. അതിനുശേഷമാണ് അവൾക്ക് ഈ അസുഖം തുടങ്ങിയത്. അവർ പിറുപിറുത്തു. അദൃശ്യമായ ഒരു പ്രതിരോധ വ്യൂഹം തീർത്ത് മറഞ്ഞിരിക്കാൻ മനസ്സ് വെമ്പി. ഓഫീസ് ജോലികൾ തികച്ചും യാന്ത്രികമായതുപോലെ. ജോത്സ്നയെ കാണുകയും സംസാരിക്കുകയും ചെയ്യാറുണ്ടെങ്കിലും ഹൃദയം അവളിൽ നിന്ന് ഒരു വിളിപ്പാടകലം ദൂരത്ത് മാറി നിന്നു. വ്യാഴാഴ്ച ഹാഫ് ഡേ ആയിരുന്നെങ്കിലും ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ അല്പം വൈകി. പാർക്കിങ്ങിലെത്തിയപ്പോൾ കാറിനരികെ ജോത്സ്ന. കൈതേ, ടുഡേ ഐ എം കമ്മിങ് വിത്ത് യു. ഐ ഫീൽ ലൈക്ക് ഹാവിംഗ് എ ഹോട്ട് ഫിഷ് കറി ഫോർ ലഞ്ച്. എന്റെ ഹൃദയമിടിപ്പിന് വേഗത കൂടി. ദേഹമാകെ ഒരു വിറയൽ പടർന്നു. അമ്മയ്ക്ക് അസുഖമായതിനാൽ ഭാര്യ നാട്ടിൽ പോയതും സ്വയം പാചകത്തിൽ ഞാൻ ഒരു പുതിയ റെസിപ്പി വിജയകരമായി പരീക്ഷിച്ചതും അവളോട് പറഞ്ഞതാണല്ലോ. അപ്പോൾ എന്റെ ഭാവമാറ്റം മനസ്സിലാക്കിയാകണം. കയ്യിൽ ഞെക്കി പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, കം ഓൺ യാ, സ്റ്റാർട്ട് ദ കാർ, ഇറ്റ്സ് ഹൈ ടൈം വി ഹാഡ് എ ചാറ്റ് ഹാർട്ട് ടു ഹാർട്ട്. ഫ്ളാറ്റിലെത്തിയപ്പോൾ തനി വീട്ടമ്മയായി മാറി. ഫ്രിഡ്ജിൽ നിന്ന് ചോറും കറികളും എടുത്ത് ചൂടാക്കി പ്ലേറ്റുകൾ കഴുകി വിളമ്പിത്തരിക കൂടി ചെയ്തു. മീൻ കറിയെ അവൾ വാനോളം പുകഴ്ത്തി. ഈ റെസിപ്പി എൻ്റെ മമ്മയ്ക്കൊന്ന് കൊടുക്കണം കേട്ടോ, മമ്മ എങ്ങനെ വെച്ചാലും മീൻ കറിക്ക് എന്നും ഒരേ ടേസ്റ്റാണ്. ഭക്ഷണം കഴിഞ്ഞ് പാത്രങ്ങൾ കഴുകി തുടച്ചു വെച്ച ശേഷം ഒരു നാരങ്ങയെടുത്ത് തൊലി കളഞ്ഞുകൊണ്ട് സോഫായിലവൾ ചാരിക്കിടന്നു. കൈതേ ഇവിടെ വന്നിരിക്കൂ എൻ്റെ അരികെ, നമുക്ക് ഈ നാരങ്ങ തിന്നാം. ആദ്യമല്ലി ഞാൻ, പിന്നെ നീ. അങ്ങനെ അവസാന അല്ലി കിട്ടുന്നയാൾ കളിയിൽ തോൽക്കുന്നു. തോൽക്കുന്നയാൾക്ക് ശിക്ഷയുണ്ട് കേട്ടോ. എന്താ വേണ്ടത്? സിംഗ് എ സോങ് ഓർ ടെൽ എ ജോക്ക്. എന്താ? സോഫയ്ക്ക് താഴെ കാർപ്പറ്റിൽ കാലുകൾ നീട്ടിയിരുന്ന് ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ദൈവമേ, മാലാഖ പോലുള്ള ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു അസുഖം എന്തിനു നൽകി നീ? അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? അവസാന അല്ലി ദാ എനിക്കാ. സോ ഐ എം ദ ലൂസർ. ശരി, പാട്ട് പാടാൻ അറിയില്ലാത്തത് കൊണ്ട് ഞാനൊരു തമാശ പറയാം, പക്ഷെ ചിരിക്കുമെന്ന് ഗ്യാരണ്ടി തരണം. താഴെ ഇറങ്ങി അവൾ എൻ്റെ അരികിലിരുന്നു. അല്ലെങ്കിൽ വേണ്ട, ഒരു കഥ പറയാം, വലിയ തമാശ പോലുള്ള എൻ്റെ കഥ. അതിനു മുൻപ് ഒരു കാര്യം, ഇന്ന് വ്യാഴാഴ്ച മരുന്ന് കഴിക്കുന്ന ദിവസം. നീ കണ്ടതല്ലേ എൻ്റെ ടാബ്ലറ്റ്? അതുകൊണ്ട് ഞാൻ സംസാരിച്ചിരിക്കെ ഉറക്കം തൂങ്ങിയാൽ എന്നെ ഉറങ്ങാൻ അനുവദിക്കരുത്. പിഞ്ച് മീ, സ്ലാപ്പ് മീ, ഡു എനിത്തിങ്. വരണ്ട ഒരു ചിരി ആ ചുണ്ടുകളിൽ എത്തി നോക്കി മടങ്ങി. ഈ മരുന്നിൻ്റെ കുഴപ്പം അതാണ്, എല്ലാ വ്യാഴാഴ്ചയും ഉച്ചയ്ക്ക് മരുന്ന് കഴിച്ചു കിടക്കുന്ന ഞാൻ പിന്നെ ഉണരുന്നത് വെള്ളിയാഴ്ച രാത്രിയിലോ ശനിയാഴ്ച കാലത്തോ ആയിരിക്കും. സഭക്കാർക്കൊക്കെ കയറുക എന്നോട്, വെള്ളിയാഴ്ച പള്ളിയിലെത്താത്തതിന്. ഞാനൊരു അവിശ്വാസിയാണെന്നാണ് അവർ പ്രചരിപ്പിക്കുന്നത്. അവളൊന്ന് നിർത്തി. ഞാനൊരു നോർമൽ ഗേൾ അല്ല, ഐ നോ ദാറ്റ്, ബട്ട് ഐ വോണ്ട് ടു ബി വൺ. ഐ വോണ്ട് ടു ലീഡ് എ നോർമൽ ലൈഫ് ലൈക്ക് എനി അതർ ഗേൾ. എല്ലാ പ്രാവശ്യവും ഡോക്ടർ ഉറപ്പ് തരും. യു ആർ മേക്കിംഗ് പ്രോഗ്രസ് ജോൾസ്ന, യു ക്യാൻ ഡു ഇറ്റ് എന്ന്. മരുന്നിൻ്റെ ഡോസ് ഇപ്പോൾ പകുതിയായി കുറച്ചിട്ടുമുണ്ട്. പക്ഷേ കൈതേ, ഐ വോണ്ട് ടു ടെൽ യു എ സീക്രറ്റ്, പ്ലീസ് ഹോൾഡ് മൈ ഹാൻഡ്. സെക്സിൽ ഒരു താല്പര്യവുമില്ലാത്ത എനിക്ക് എങ്ങനെ ഒരു നോർമൽ ഗേളാകാനൊക്കും? ഐ ഡിറ്റസ്റ്റ് സെക്സ്. ആരൊക്കെ എൻ്റെ എവിടെയൊക്കെ തൊട്ടാലും പിടിച്ചാലും ഒന്നും തോന്നുകയില്ല എനിക്ക്. പക്ഷേ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എന്താണെന്നറിയോ? ജാടയില്ലാത്ത പെരുമാറ്റം, നർമ്മബോധം. മുന്നിൽ വരുന്ന പെണ്ണിനെ കണ്ണുകൾ കൊണ്ട് നഗ്നയാക്കുന്നതല്ല നിന്റെ നോട്ടം, അത് മനസ്സിൽ നിന്ന് വരുന്നതാണ്, സ്നേഹത്തിൻ്റെതാണ്, സഹാനുഭൂതിയുടേതാണ്. നിനക്കറിയോ, ചിരിയോ കളിയോ സ്നേഹമോ ലാളനയോ അറിയാതെയാണ് ഞാൻ വളർന്നത്. മൈ പപ്പ ഈസ് നോട്ട് ഹ്യൂമൻ അറ്റ് ഓൾ. തിന്നാൻ മാത്രം വാതുറക്കുന്ന, വികാരമോ വിചാരമോ ഇല്ലാത്ത, വീടിൻ്റെ മൂല അലങ്കരിക്കുന്ന ഒരു പുരാവസ്തുവാണ് ആ ജീവി. ഐ ഫീൽ പിറ്റി ഫോർ മൈ മമ്മ. ജീവിതത്തിൽ എപ്പോഴെങ്കിലും അവർ ഭർത്തൃസുഖം അനുഭവിച്ചു കാണുമോ ആവോ. ഒരിക്കൽ പപ്പയെ മുന്നിലിരുത്തി ഞാൻ ചോദിച്ചു, മമ്മ സത്യം പറയൂ, ആരാ എൻ്റെ ശരിക്കുള്ള പപ്പ എന്ന്. അർത്ഥഗർഭമായ ഒരു ചിരിയിലൊതുക്കി മമ്മ അതിൻ്റെ ഉത്തരം. കൈതേ, അതിനാൽ നീ എനിക്ക് പപ്പയാണ്, സഹോദരനാണ്, ഗുരുവാണ്, പിന്നെ വേർപിരിയാനാവാത്ത സ്നേഹിതനും. ഇംഗ്ലീഷിൽ എന്താ പറയാ, ഫ്രണ്ട്, ഫിലോസഫർ ആൻഡ് ഗൈഡ് എന്ന്. ഞാനതിൽ ഫാദർ എന്നുകൂടി ചേർക്കുന്നു. എന്താ? അവൾ പറഞ്ഞുകൊണ്ടിരുന്നു. സമയം സന്ധ്യയായി. അല്പം പ്രയാസപ്പെട്ടാണെങ്കിലും ഉറങ്ങും മുൻപ് ഞാൻ അവളെ വീട്ടിലെത്തിച്ചു. അധികകാലം അവൾ ഞങ്ങളുടെ കമ്പനിയിൽ ഉണ്ടായിരുന്നില്ല. ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ സെക്രട്ടറിയായി ചേർന്ന ശേഷവും ഞങ്ങളുടെ സൗഹൃദം അഭംഗുരം തുടർന്നു. 3 വർഷങ്ങൾക്ക് മുൻപായിരുന്നു അവളുടെ വിവാഹം. തൻ്റെ അസുഖത്തിൻ്റെ ഡീറ്റെയിൽസ് അവൾ തന്നെ നേരിട്ട് പ്രതിശ്രുതവരനെ അറിയിച്ചിരുന്നു. രണ്ടാളും ഒന്നിച്ച് വെല്ലൂർ പോയി ഡോക്ടറെ കണ്ട് 1 മാസം നീണ്ട കൗൺസിലിങ്ങിന് ശേഷമായിരുന്നു വിവാഹം. ദുബായിൽ തിരിച്ചെത്തിയ ഉടനെ അവൾ വിളിച്ചു. ആദ്യ രാത്രിയെ പറ്റിയാണ് എനിക്കറിയേണ്ടിയിരുന്നത്. ഓ, എന്നാ പറയാനാ? എൻ്റെ കൈതേ ഡോക്ടർ ഉപദേശിച്ച പോലെ കുറേ നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നു, പിന്നെ എപ്പോഴോ ഞാൻ ഉറങ്ങി. 1 മാസമാകുന്നല്ലോ, എന്നിട്ടും? ഒരു പ്രത്യേക ഈണത്തിൽ നീട്ടിയൊന്ന് ചിരിച്ചു അവൾ. മാനസികമായ റെസിസ്റ്റൻസ് ഇപ്പോഴുമുണ്ട്, പക്ഷേ എത്ര നാളാന്ന് വെച്ചാ, മനസ്സ് സമ്മതിച്ചില്ലെങ്കിലും വേദന തോന്നിയാലും കിടന്നു കൊടുക്കും, ബാക്കിയൊക്കെ അവൻ. ഭർത്താവും ഒരു ഓമന മകളും ഒത്ത് ജോൽസിന ഇപ്പോൾ ഖത്തറിൽ. കഴിഞ്ഞ കൊല്ലം DSF ദുബായിൽ വന്നപ്പോൾ വിശ്വസിക്കാനായില്ല, തടിച്ചു കൊഴുത്ത് ഒരാനക്കുട്ടിയെ പോലെ. ഏയ് വെള്ളഹിപ്പോ, ഞാൻ വിളിച്ചു കൂവി.
പോകൈതേ, ഹോർമോൺ ചികിത്സയും ഡെലിവറിയും ഒക്കെ എന്നെ ഈ ഷേപ്പിലാക്കി. ഈ ജന്മത്തിന് തടി കുറയ്ക്കാൻ കഴിയുമെന്ന് എനിക്ക് തീരെ പ്രതീക്ഷയില്ല. അവൾ 2 അടി മുന്നോട്ട് വെച്ചു, പിന്നെ വലത് കൈ തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തി ചിഹ്നം വിളിച്ചു.